ഇന്ന് എനിക്ക് ഉറപ്പായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്തെന്നാൽ, മനുഷ്യന്റെ പൂർണമായ അധപതനത്തെയും വീഴ്ചയെയും അവന്റെ നഷ്ടപ്പെട്ട അവസ്ഥയെയും കുറിച്ച് പഠിപ്പിക്കാതെ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന യാതൊരു പ്രസ്ഥാനവും മനുഷ്യനെ ഉയർത്തുകയോ അവന്റെ യഥാർത്ഥമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുകയോ ചെയ്യുകയില്ല.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ വാസ്തവത്തിൽ നാം വെളിപ്പാടിന്റെ വ്യത്യസ്തമായ ഒരു മാർഗത്തിലാണ് എത്തിയിരിക്കുന്നത്. മനുഷ്യനോട് ആശയവിനിമയം നടത്തുന്നതിന് ദൈവം വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പഞ്ചഗ്രന്ഥങ്ങൾ അഥവാ ന്യായപ്രമാണം ദൈവം മോശയിലൂടെ നൽകി. ചരിത്ര പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, പ്രവചനങ്ങൾ മുതലായവയും ദൈവം നൽകിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവം സുവിശേഷങ്ങൾ നൽകി. ഇതാ ഇപ്പോൾ ഇവിടെ നാം പുതിയൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു, ലേഖനങ്ങൾ. ഇവയിൽ കൂടിയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നു. ലേഖനങ്ങളിൽ ഭൂരിഭാഗവും പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ളതാണ്. ഈ ലേഖനങ്ങളുടെ എല്ലാം പശ്ചാത്തലം പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്നതായിരുന്നല്ലോ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തക പഠനം. ഏതായാലും ഓരോ ലേഖനവും പഠിക്കുമ്പോൾ അതതിന്റെ പശ്ചാത്തലവും കൂടി വിശദീകരിക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ലേഖനങ്ങളെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ താങ്കൾക്കത് എങ്ങനെയാണ് അനുഭവപ്പെടാറുള്ളത്? ഈ കത്തുകൾ താങ്കളെയും എന്നെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി മാത്രമായി ഇന്നത്തെ തപാലിൽ വന്ന ഒന്നായി അനുഭവപ്പെടാറില്ലേ? അത്രയും വ്യക്തിപരമായി, സ്നേഹനിർഭരമായിട്ടുള്ള എഴുത്ത്. ആരോ പറഞ്ഞു, കൊരിന്ത്യർക്ക് എഴുതിയതിന് കോഴഞ്ചേരിക്കാർക്ക് എന്താ കാര്യമെന്ന്. ഈ ലേഖനങ്ങൾ വായിക്കുന്ന ഒരു ദൈവവേദന ഒരിക്കലും അങ്ങനെ അനുഭവപ്പെടില്ല. വിശുദ്ധ പൌലോസും മറ്റുള്ളവരും വിവിധ സഭകൾക്കെഴുതിയ ഈ അനുഗ്രഹീത ലേഖനങ്ങളിൽ ഓരോന്നിലും കൂടി ദൈവം വ്യക്തിപരമായ രീതിയിൽ നമ്മോട് സംസാരിക്കുന്നു. ഓരോ കത്തും താങ്കൾക്കുള്ളതെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കൂ സുഹൃത്തെ. എന്നുവരികിലും നാം ഇനിയും പഠിക്കുവാൻ പോകുന്ന റോമാലേഖനം ലോകത്തിനുള്ള സുവിശേഷത്തിന്റെ ശ്രേഷ്ഠമായ പ്രകടന പത്രികയായി കാണാവുന്നതത്രേ. പൌലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം ഒരു വലിയ സാർവത്രിക പ്രസ്ഥാനവും ക്രിസ്തു ഏതൊരു ലോകത്തിനുവേണ്ടി മരിച്ചുവോ അതിന്റെ കേന്ദ്രം റോമും ആയിരുന്നു. പൌലോസിന്റെ റോമർക്കുള്ള ലേഖനം ഒരു ലേഖനമായിരിക്കുമ്പോൾ തന്നെ ഒരു കത്തും കൂടിയാകുന്നു. വ്യക്തിപരമായൊരു സമീപനം നമുക്ക് ഇതിൽ ഉടനീളം കാണാവുന്നതത്രേ. റോമാലേഖനം 15:15-16 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. താൻ ജാതികളുടെ അപ്പോസ്തോലനാണെന്ന വസ്തുത പൌലോസ് ഇവിടെ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. ശിമോൻ പത്രോസ് ഇസ്രായേൽ ജാതിയുടെ അപ്പോസ്തോലനാകുന്നു എന്നും പൌലോസ് വ്യക്തമാക്കുന്നു. ഉദാഹരണമായി ഗലാത്യ ലേഖനത്തിൽ വിശുദ്ധ പൌലോസ് പറഞ്ഞത് ഗലാത്യലേഖനം 2:8-9 വാക്യങ്ങളിൽ, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവർ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഭാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞ് അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്തെന്നാൽ, പൌലോസ് ജാതികളുടെ ഇടയിലെ പ്രത്യേക അപ്പോസ്തോലനായിരുന്നു. റോമാലേഖനത്തിന്റെ തന്നെ അവസാന അധ്യായത്തിൽ പൌലോസിന് പരിചയമുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവരെല്ലാം തന്നെ യഹൂദേതരായ ആളുകളായിരുന്നു എന്ന് കാണുവാൻ കഴിയും. റോമയിലെ സഭയിൽ അധികം പേരും യഹൂദേതരായിരുന്നു. അവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയിലെ അംഗങ്ങളായതാണ്. റോമിലെ സഭ സ്ഥാപിച്ചത് ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ് നൽകപ്പെടുന്നത്. ഈ കാര്യത്തിൽ ഏകാഭിപ്രായമില്ല എന്ന് ചുരുക്കം. റോമാലേഖനം അർത്ഥവത്തായി മനസ്സിലാക്കുന്നതിന് അവിടുത്തെ സഭ സ്ഥാപിച്ചതാര് എന്ന് നാം ചിന്തിക്കേണ്ടതും അതേക്കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുമാണ്. മറ്റാരെങ്കിലും ആയിരുന്നു റോമിലെ സഭ സ്ഥാപിച്ചിരുന്നതെങ്കിൽ താൻ അവിടെ ഒരിക്കലും പോകുമായിരുന്നില്ല എന്ന് പൌലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തനിക്കവിടെ പോകുവാൻ അതിയായ ആഗ്രഹമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. റോമാലേഖനം 1:15. റോമയിലേക്ക് പോകുവാൻ പൌലോസ് ആഗ്രഹിച്ചതിന് കാരണം അവിടെ സുവിശേഷം പ്രസംഗിക്കുവാനാണ്. നാം അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചപ്പോൾ പൌലോസിന്റെ നീക്കങ്ങൾ നാം കണ്ടതാണല്ലോ. കർത്താവ് തനിക്ക് പ്രത്യക്ഷനായപ്പോൾ തന്നോട് കൽപ്പിച്ച ദൂത് പൌലോസ് അഗ്രിപ്പ രാജാവിനോട് അറിയിച്ചതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26:17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അത് ഇപ്രകാരമാകുന്നു: ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇനിയും ചിന്തിച്ചാലും പൌലോസിന് റോമിലേക്ക് പോകുന്നതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ തനിക്ക് മുൻപായി വേറെ ആരെങ്കിലും അവിടെ സുവിശേഷം അറിയിച്ചിരുന്നു എങ്കിൽ പൌലോസ് അങ്ങോട്ട് പോകുമായിരുന്നില്ല. റോമാലേഖനം 15:20 വാക്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മറ്റൊരുത്തന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. അതേ സുഹൃത്തെ, വേറൊരു അപ്പോസ്തോലൻ പോയി പ്രസംഗിച്ചിടത്ത് പൌലോസ് പോയി പ്രസംഗിച്ചിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഉപസംഹാരം എന്തെന്നാൽ, അപ്പോസ്തോലന്മാരിൽ വേറെ ആരും തന്നെ റോമിൽ ഈ പറഞ്ഞ സമയത്തിന് മുൻപ് പോയിരുന്നില്ല എന്നാണ്. ആരാണ് റോമിലെ സഭ സ്ഥാപിച്ചത്? ഇവിടെ അസാധാരണമായ ഒരു പ്രസ്താവന നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമയിലെ സഭ പൌലോസ് അപ്പോസ്തോലനാകുന്നു സ്ഥാപിച്ചത്. അവൻ അവിടെ പോകാതെ തന്നെ അതെങ്ങനെ സ്ഥാപിച്ചു എന്നത് വിരോധാഭാസമായി തോന്നുന്നുണ്ടാകും. അതുതന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. റോം ഒരു വലിയ പട്ടണമായിരുന്നു. തന്നെ ഒരു തടവുകാരനായി അവിടെ കൊണ്ടുപോകുന്നതുവരെയും പൌലോസ് അവിടെ പോയിരുന്നില്ല. എന്നിട്ടും അവിടെ ഒരു സഭ സ്ഥാപിതമായി. അതെ, അതെങ്ങനെ സംഭവിച്ചു? തന്റെ 3 പ്രേഷിത യാത്രകളിൽ പൌലോസ് അപ്പോസ്തോലൻ റോമാ സാമ്രാജ്യത്തിൽ കൂടി സഞ്ചരിച്ചിരുന്നപ്പോൾ അനേകം സ്ത്രീ പുരുഷന്മാരെ കർത്താവിന് വേണ്ടി നേടിയെടുത്തു. മനുഷ്യരെ അവിടേക്ക് ആകർഷിക്കുന്നതിന് റോമിനൊരു പ്രത്യേക വശ്യതയുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് പൌലോസിനെ കണ്ടുമുട്ടിയവരായിരുന്നു റോമാ പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. താങ്കൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ഈ വസ്തുത ഞാനെങ്ങനെ അറിഞ്ഞു കാണുമെന്ന്. അതിന് തെളിവ് വല്ലതുമുണ്ടോ എന്നല്ല ചോദ്യം. ആഹാ, അതില്ലാതിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നല്ലോ. കൊരിന്തിലേക്ക് പോകുന്ന പൌലോസിനുണ്ടായ അനുഭവം അപ്പോസ്തല പ്രവൃത്തികളിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ സത്യത്തിന്റെ വ്യക്തമായ തെളിവാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൌദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നുപേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ടു. അവരുടെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. പൌലോസ് അക്വിലാസിനെയും പ്രിസ്കില്ലയെയും കണ്ടുമുട്ടി. അവരുടെ വീട് റോമിലായിരുന്നു. ആ കാലത്ത് യഹൂദന്മാരോട് എന്തൊന്നില്ലാത്ത വൈരാഗ്യം മറ്റെല്ലാവർക്കും ഉണ്ടായി. ക്ലൌദ്യോസ് ചക്രവർത്തി അവരെ വളരെയേറെ പീഡിപ്പിച്ചു എന്ന് കാണാവുന്നതാണ്. അങ്ങനെ ഈ ദമ്പതികൾ റോം വിട്ട് വെളിയിൽ വന്നു. പിന്നീട് അവർ കൊരിന്തിലെത്തി. അവിടെ നിന്നും അവർ പൌലോസിനോടുകൂടെ അഥേനയിലേക്ക് പോകുകയും ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായിത്തീരുകയും ചെയ്തു എന്നും കാണാവുന്നതാണ്. പിന്നീട് പൌലോസ് റോമാലേഖനം എഴുതിയപ്പോൾ അവർ റോമിൽ മടങ്ങിപ്പോയിരുന്നു. പൌലോസ് അവർക്കും വന്ദനം എഴുതി അറിയിക്കുന്നതായി കാണുന്നു. ഈ ദമ്പതികളെക്കുറിച്ച് ഇത്രമാത്രം ഊഷ്മളമായ പ്രസ്താവന അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൌലോസ് അവരെയും അറിഞ്ഞിരുന്നു. അവൻ അവരെയും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയിരുന്നു എന്ന് മാത്രമല്ല, അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. അകലെയിരുന്നു കൊണ്ട് തന്നെ പൌലോസ് റോമിലെ സഭ സ്ഥാപിച്ചു എന്ന് ഒരുവിധത്തിൽ നമുക്ക് പറയുവാൻ കഴിയും. അതായത്, പൌലോസ് അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തി. അവരിൽ പലർ റോമിൽ ചെന്ന് സഭ സ്ഥാപിക്കുവാൻ ഇടയായി എന്നർത്ഥം. റോമാലേഖനം എഴുതിയ സമയം വരെയും പൗലോസ് റോമാ പട്ടണത്തിൽ പ്രവേശിച്ചിരുന്നില്ലെങ്കിലും ആ പട്ടണത്തെക്കുറിച്ച് പൗലോസിന് നല്ല അറിവുണ്ടായിരുന്നു. റോം വളരെയധികം സ്വാധീന ശക്തിയുള്ള ഒരു പട്ടണമായിരുന്നു. റോമൻ കോളനികളിലായിരുന്നു നാം അനേകം സഭകൾ കാണുന്നത്. ഫിലിപ്പി, തെസലോനിക്ക മുതലായ സ്ഥലങ്ങളൊക്കെ റോമൻ കോളനികളായിരുന്നു. പൗലോസ് സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണല്ലോ. അവിടെ റോമൻ സംസ്കാരവും ഭാഷയും രീതികളും ആചാര മര്യാദകളും എല്ലാം പൗലോസ് കണ്ടു മനസ്സിലാക്കിയിരുന്നു. അവൻ റോമൻ വീഥികളിൽ കൂടി നടക്കുകയും രാജവീഥികളിലും ചന്തസ്ഥലങ്ങളിലും റോമൻ പടയാളികളെ കണ്ടുമുട്ടുകയും റോമൻ കാരാഗ്രഹങ്ങളിൽ പാർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൗലോസ് റോമൻ ന്യായാധിപന്മാരുടെ മുൻപിൽ നിൽക്കുകയും റോമൻ പൌരത്വത്തിന്റെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. പൗലോസ് റോമാ നഗരം സന്ദർശിക്കുവാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും ആ പട്ടണത്തെക്കുറിച്ച് പൗലോസിന് നല്ല അറിവുണ്ടായിരുന്നു. അന്നത്തെ അറിയപ്പെട്ട ലോകത്തിന്റെ മുഴുവൻ തലസ്ഥാനമായി കരുതപ്പെട്ടിരുന്ന റോമാ നഗരത്തിൽ നിന്നുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന ആഗോള സുവിശേഷമാകുന്നു പൌലോസ് ഈ നഷ്ടപ്പെട്ട ലോകത്തോട് അറിയിക്കേണ്ടിയിരുന്നത്. റോമാനഗരം ഒരു വലിയ കാന്തം പോലെയായിരുന്നു. അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ നിന്നും റോം ആളുകളെ അവിടേക്ക് ആകർഷിച്ചിരുന്നു. ഈ സാമ്രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് പൌലോസും മറ്റപ്പോസ്തോലന്മാരും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. സാമ്രാജ്യത്തിന്റെ വലിയ പട്ടണങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ മാർഗക്കാർ അനേകർ റോമാ പട്ടണത്തിലേക്ക് കടന്നു വരുവാനിടയായി. എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന് ചൊല്ല് ഉണ്ടല്ലോ, വെറുമൊരു പഴഞ്ചൊല്ല് മാത്രമായിരുന്നില്ല അത്, അത് വാസ്തവമായിരുന്നു. ക്രിസ്തുവിന്റെ അനുയായികൾ ഈ പട്ടണത്തിൽ വന്നുകൂടിയപ്പോൾ ദൃശ്യമായ ഒരു സഭയും അവിടെ ഉടലെടുത്തു. റോമിലെ സഭ സ്ഥാപിച്ചത് ഇന്ന വ്യക്തിയാകുന്നു എന്നാരെങ്കിലും ഒരാളെക്കുറിച്ച് പറയുക പ്രയാസമായിരിക്കും. പൌലോസിന്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും പ്രവർത്തന ഫലമായി ക്രിസ്തുവിങ്കിലേക്ക് വന്ന വിശ്വാസികൾ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റോമിലേക്ക് വരികയും അവർ അവിടെ ഒരു സഭ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. പത്രോസ് അപ്പോസ്തോലന്റെ പെന്തക്കോസ് നാളിലെ പ്രസംഗവും അതിന് ശേഷമുണ്ടായിരുന്ന പ്രസംഗങ്ങളും യഹൂദജാതിയെ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. അതിനാൽ പത്രോസ് റോമിൽ സഭ സ്ഥാപിച്ചു എന്ന് ചിന്തിക്കുവാൻ ഒരു ന്യായവുമില്ല. കൊർനെലിയോസിന്റെ മാനസാന്തരത്തിന് ശേഷമാണ് അന്യജാതിക്കാരും വിശ്വാസികളുടെ സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വാസ്തവം പത്രോസിന് ബോധ്യമായത്. റോമയിലെ വിശ്വാസികൾക്ക് പൌലോസ് അപ്പോസ്തോലനാണ് എഴുതുന്നത് എന്നും റോമാ പട്ടണത്തെക്കുറിച്ച് നല്ലവണ്ണം തനിക്ക് അറിവുണ്ടായിരുന്നുവെങ്കിലും പൌലോസ് അവിടം സന്ദർശിക്കാനിരിക്കുന്നതേയുള്ളായിരുന്നു എന്നും റോമിലെ സഭ സ്ഥാപിതമായതിന്റെ പിൻപിൽ പ്രവർത്തിച്ചത് വിശുദ്ധ പൌലോസ് ആയിരുന്നു എന്നും നാം ചുരുക്കമായി കണ്ടുകഴിഞ്ഞു. ഈ ലേഖനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അതിമഹത്തായ ലേഖനത്തിന്റെ ഉന്നതമായ ചിന്താവിഷയം മൂലം ഇത് പഠിപ്പിക്കുവാനുള്ള എന്റെ കഴിവിനെ ഞാൻ സംശയിച്ചു പോകുകയാണ്. അത്യുന്നതമായ ഒരു ലേഖനം, ഇതിലെ ചിന്താവിഷയമാണ് ഈ ലേഖനത്തെ മഹത്വകരമാക്കുന്നത്. അത് ദൈവനീതി എന്നുള്ളതാണ്. അനേക വർഷങ്ങളായി വിളിച്ചറിയിക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൂതാകുന്നു ഇത്. ഇന്ന് ലോകം കേൾക്കുന്നതിനോ കൈക്കള്ളുന്നതിനോ താൽപര്യപ്പെടാത്ത മഹത്തായ ദൂതാണിത്. അതുതന്നെ ഒരു വിരോധാഭാസമാണല്ലേ, മഹത്തായ ദൂത് കേൾക്കുവാൻ താൽപര്യമില്ലാത്ത ലോകം. മനുഷ്യന്റെ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും കുറിച്ച് വാനോളം പുകഴ്ത്തി കേൾക്കുവാനാണ് ലോകം താൽപര്യം പ്രകടിപ്പിക്കുന്നത്. ദൈവത്തെ ഉയർത്തുന്നതിനേക്കാൾ മനുഷ്യനെ ഉയർത്തുവാനാണ് ലോകം ഇഷ്ടപ്പെടുന്നത്. ഇന്ന് എനിക്ക് ഉറപ്പായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്തെന്നാൽ, മനുഷ്യന്റെ പൂർണമായ അധപ്പതനത്തെയും വീഴ്ചയെയും അവന്റെ നഷ്ടപ്പെട്ട അവസ്ഥയെയും കുറിച്ച് പഠിപ്പിക്കാതെ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന യാതൊരു പ്രസ്ഥാനവും മനുഷ്യനെ ഉയർത്തുകയോ അവന്റെ യഥാർത്ഥമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുകയോ ചെയ്യുകയില്ല. മനുഷ്യന്റെ പാപത്തിനുള്ള ഏക പരിഹാരം നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിനുവേണ്ടി ദൈവമൊരുക്കിയ പോംവഴി, അതായത് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ മാത്രമാകുന്നു എന്ന കാര്യം നാം മറക്കരുത്. റോമാലേഖനത്തിലെ ശ്രേഷ്ഠമായ ദൂത് ഇതത്രേ. ഇതേക്കുറിച്ച് നാം ചിന്തിക്കുന്നത് എത്ര ചിന്തിച്ചാലും മതിയാകില്ല. ഒരു നിമിഷം ചിന്തിക്കൂ സുഹൃത്തെ. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ആ കള്ളൻ റോമാ സാമ്രാജ്യത്തിൽ ജീവിക്കുവാൻ യോഗ്യനല്ല എന്ന് വിധിച്ച് അധികാരികൾ കൊന്നുകളഞ്ഞവനാണ്. പക്ഷേ യേശു ക്രിസ്തു അവനോട് പറഞ്ഞത് താൻ അവനെ സ്വർഗത്തിന് അവകാശിയാക്കുവാൻ പോകുന്നു എന്നാണ്. തുടർന്ന് അവനോട് പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്നാണ്. ലൂക്കോസിന് സുവിശേഷം 23 അധ്യായത്തിന്റെ 43 വാക്യം. എന്നെയും താങ്കളെയും പോലെയുള്ള നഷ്ടപ്പെട്ട പാപികളെ എടുത്ത് ദൈവം സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളും ദൈവമക്കളും ആക്കി തീർക്കുന്നു. അവൻ ഇങ്ങനെ നമ്മോട് ചെയ്യുന്നത് നമ്മളെ എന്തെങ്കിലും നന്മ കൊണ്ടല്ല എന്ന് നാം പ്രത്യേകം ഓർക്കണം. പിന്നെയോ, ക്രിസ്തുദേവന്റെ ക്രൂശിലെ മരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കരുണ ലഭിക്കുന്നത്. റോമലേഖനത്തിൽ നാം പഠിക്കുവാൻ പോകുന്ന അതിമഹത്തായ പാഠം ഇതത്രേ, ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. അതെ, അത് വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ അത് മാത്രമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. സഭാചരിത്രത്തിലെ അനേകം മഹാന്മാരുടെ ജീവിതത്തെ സ്വാധീനിച്ചതും അവരെക്കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യിച്ചതും ഈ പുസ്തക പഠനമാകുന്നു എന്ന വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അനേകരെയും മഹാന്മാരാക്കി തീർത്തത് തന്നെ ഈ പുസ്തക പഠനമാകും. സഭാചരിത്രത്തിലെ ഓരോ നവീകരണവും ഉണർവും ഈ പുസ്തകത്തെ എത്രമാത്രം ആഴമായി അറിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിപരമല്ല. ഇത്ര മഹത്തായ ഈ പുസ്തകം പഠിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന അവസരം പാഴാക്കാതെ പ്രയോജനപ്പെടുത്താം. ഒന്നാമതായി, റോമാലേഖനം മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം, കുറഞ്ഞതൊരു പ്രാവശ്യം വായിച്ചിട്ട് വരിക. ഇനി നമുക്ക് ഒന്നാം അധ്യായത്തിന്റെ ഏതാനും ചില വാക്യങ്ങൾ കൂടി ഇന്നൊന്ന് പഠിക്കുവാൻ ശ്രമിക്കാം. റോമാലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആയത് അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരധ്യായമാകുന്നു. ഈ ലേഖനത്തിന്റെ മുഖവുര നാം കാണുന്നു ഈ അധ്യായത്തിൽ. അതുപോലെ തന്നെ വലിയ അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷീകരണത്തിനുള്ള ആവേശം ഇതിൽ നാം കാണുന്നു. സുവിശേഷത്തിന്റെ നിർവചനം, പാപത്തിലുള്ള മനുഷ്യന്റെ അവസ്ഥ എന്നിവയെല്ലാം ഒന്നാം അധ്യായത്തിലുണ്ട്. ഈ ലേഖനത്തിന്റെ മൊത്തം ഗതിയെ നിയന്ത്രിക്കുന്ന ഒരധ്യായമാകുന്നു ഈ ആദ്യത്തെ അധ്യായം. റോമലേഖനം മനുഷ്യന്റെ മൊത്തം നശിച്ച അവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. മനുഷ്യൻ ശരിയാക്കാൻ കഴിയാത്തതുപോലെയും ആശയറ്റ വിധവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. തന്റെ തന്നെ യാതൊരു നീതിയും ഇല്ലാത്തതിനാൽ മനുഷ്യന് ദൈവത്തിന്റെ നീതി അത്യന്താപേക്ഷിതമാണ്. റോമിലെ സഭയെ ദുരുപദേശത്തിൽ വീഴാതെ സൂക്ഷിക്കുന്നതിനായി നൽകപ്പെട്ടതായ ഈ അതിമഹത്തായ ക്രിസ്തീയ ഉപദേശങ്ങളുടെ സംഗ്രഹം അതിന്റെ ഉദ്ദേശം പ്രാപിച്ചില്ല എന്നത് രസകരമാണ്. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നും റോമാസഭ വളരെ ദൂരം പോയി. ഈ ലേഖനത്തിലെ സത്യത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണത്. അതായത്, മനുഷ്യന് ദൈവത്തെ മനസ്സിലാകില്ല എന്ന് മാത്രമല്ല, അവൻ ദൈവത്തെ അന്വേഷിക്കുകയുമില്ല. ഒന്നാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ തന്നെ താക്കോൽ വാക്യങ്ങളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവ മനഃപ്പാഠം പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളൊന്ന് നോക്കിക്കാട്ടെ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. പൗലോസ് എന്ന ലത്തീൻ പേരിന്റെ പദത്തിന്റെ അർത്ഥം ചെറുത്, ചെറിയവൻ എന്നൊക്കെയാണ്. പൗലോസ് റോമയിലുള്ളവർക്ക് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരു ദാസനായിട്ടാണ്, ഒരു അടിമയായിട്ടാണ് പറയുന്നത്. അവൻ ഒരു ദാസന്റെ സ്ഥാനം മാത്രമേ എടുത്തുള്ളൂ, അത് സ്വയമേ സ്വീകരിക്കുന്നത് നാം കാണുന്നു. കർത്താവ് യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച് തന്നെ തന്നെ നമുക്ക് വേണ്ടി നൽകിത്തന്നു. എന്നാൽ അവൻ ഒരിക്കലും നമ്മെ അവന്റെ അടിമയാക്കുന്നില്ല എന്നോർക്കണം. താങ്കളും ഞാനും അവന്റെ അടുക്കലേക്ക് സ്വമേധാ വന്ന് നമ്മെ തന്നെ അവന്റെ അടിമ ആക്കുകയാണ് വേണ്ടത്. അവനെ ശുശ്രൂഷിക്കുവാൻ അവൻ ഒരിക്കലും നമ്മെ നിർബന്ധിക്കുകയില്ല. അവൻ യെരുശലേമിനോട് പോലും പറഞ്ഞത്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിന് 34-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. വേറൊരു അവസരത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നത്രേ, യോഹന്നാൻ 5:40. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു അടിമയാക്കുവാൻ താങ്കൾക്ക് ലഭിക്കുന്ന അവസരം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനപ്പുറം താങ്കൾക്ക് ലഭിക്കുന്ന ഒരു പദവിയാകുന്നു. അത് താങ്കൾ താങ്കളുടെ സ്വന്തമായി ചെയ്യേണ്ടതാണ്, കർത്താവ് താങ്കളെ നിർബന്ധിക്കുകയില്ല. പൗലോസിന് പറയുവാൻ കഴിഞ്ഞതും അതുതന്നെയാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് പൗലോസിനോട് പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അതിന് പൗലോസ് മറുപടി പറഞ്ഞത്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്ന്. ഈ പറഞ്ഞ സമയത്താണ് പൗലോസ് യേശുവിനെ രക്ഷകനായി അറിഞ്ഞത്. അതിനുശേഷം പൗലോസ് ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണമെന്നാകുന്നു കർത്താവെ നീ ആഗ്രഹിക്കുന്നത്? ഈ പറഞ്ഞ സമയത്താണ് പൗലോസ് തന്നെ തന്നെ യേശുക്രിസ്തുവിന്റെ അടിമയായി സമർപ്പിച്ചത്. വിളിക്കപ്പെട്ട അപ്പസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. പൗലോസ് വിളിക്കപ്പെട്ട ഒരു അപ്പസ്തോലനായിരുന്നു. അതായത് പൗലോസിന്റെ തീരുമാനമല്ല അവനെ ഒരു അപ്പസ്തോലനാക്കിയത്, അത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. ദൈവമാണ് അവനെ വിളിച്ചത്. പൗലോസ് ആദ്യം തന്നെ തന്നെ ഒരു അടിമയായി സമർപ്പിച്ചു. ഇപ്പോൾ അവൻ വിളിക്കപ്പെട്ട ഒരു അപ്പസ്തോലനാകുന്നു, അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു സാക്ഷി. ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരുവനെ മാത്രമേ ദൈവം ഒരു ദാസനായി ഉപയോഗിക്കുകയുള്ളൂ. ദൈവം വിളിച്ചിട്ടില്ലാത്ത അനേകം ആളുകൾ ഇന്ന് ക്രിസ്തീയ ശുശ്രൂഷയിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പൗലോസിന് പറയുവാൻ കഴിഞ്ഞത് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നത്രേ. പൗലോസ് പറയുന്നത് താനൊരു അപ്പസ്തോലനാകുന്നു എന്നത്രേ. അതിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നത്രേ. അയച്ചവനേക്കാൾ വലുതല്ല അയക്കപ്പെട്ടവനെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പി ലേഖനം 2:25 25 വാക്യത്തിൽ അതേ വാക്ക് ഉദ്ധരിച്ചിരിക്കുന്നു. തന്റെ സുവിശേഷം അറിയിക്കുവാനായി കർത്താവ് യേശുക്രിസ്തു തിരഞ്ഞെടുത്തവൻ എന്ന അർത്ഥമാണ് പുതിയ നിയമത്തിൽ അപ്പസ്തോലൻ എന്നുള്ളതിനുള്ളത്. അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായിരിക്കേണ്ടതുണ്ട്. പൗലോസ് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന്. തന്റെ അപ്പസ്തോലത്വം പൗലോസിന് നല്ല ഉറപ്പുള്ള സംഗതിയായിരുന്നു. പൗലോസ് തന്നെ തന്നെ അപ്പസ്തോലൻ എന്ന് പറയുമ്പോൾ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ വേർതിരിക്കപ്പെട്ട എന്ന വാക്ക് അത്ഭുതകരമായ ഒരു വാക്കാണ്. ഇതുപോലെയുള്ള അനേകം വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥങ്ങൾ തമ്മിൽ നോക്കിയാൽ എതിരർത്ഥം വരുന്ന പദങ്ങൾ. പൗലോസ് വേർതിരിക്കപ്പെട്ട ഒരു ദൈവപൈതലായിരുന്നു. അവൻ എന്തൊന്നിനോ വേണ്ടി വേർതിരിക്കപ്പെട്ടതായിരുന്നു. എന്തിൽ നിന്നെങ്കിലുമല്ല, ഇന്ന് അനേകം വിശ്വാസികളും എന്തിൽ നിന്നെങ്കിലുമൊക്കെ മാത്രം വേർപെട്ട അവസ്ഥയിലാണ്. അനേകരും പറയുന്നത് കേൾക്കാറില്ലേ, ഞാൻ അത് ചെയ്യാറില്ല, ഇത് ചെയ്യുന്നത് നിർത്തി എന്നൊക്കെ. എന്നാൽ സുഹൃത്തെ, എന്തൊന്നിനായിട്ടാണ് താങ്കൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്? എന്തിൽ നിന്നെങ്കിലും വേർതിരിക്കപ്പെട്ട ഒരു വിശ്വാസി ക്രിസ്തുവിനായി വേർതിരിക്കപ്പെടുന്നില്ല എങ്കിൽ വരണ്ട ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. അങ്ങനെയുള്ളവർ ജീവിതം സന്തോഷമില്ലാത്തതും വിമർശിക്കുന്നതും പലപ്പോഴും ദോഷം മാത്രം കാണുന്നതുമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. താങ്കൾ ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ട അവസ്ഥയിലാകുന്നു എങ്കിൽ താങ്കൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമുണ്ടായിരിക്കും. അല്ലാതെ അകറ്റിക്കളയുന്നതായിരിക്കില്ല താങ്കളുടെ ജീവിതം. ഇവിടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷം പുത്തൻ പുതിയതല്ല, അത് തന്റെ പ്രവാചകന്മാരിലൂടെ പഴയ നിയമം മുഴുവൻ പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പൗലോസ് പറയുന്നു. ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നു എന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിനായി ദൈവം ഒരു മാർഗം നൽകിത്തരുന്നു എന്നുമുള്ളതാണ് ആ സുവിശേഷം. അത് നമ്മെ ഒരു സ്നേഹബന്ധത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമുക്കായി തന്നെ തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു. 1:3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പ്രിയര്, അത് മനോഹരമായ കാര്യമല്ലേ? റോമയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെ ദൈവം സ്നേഹിച്ചിരുന്നു. നാം പലപ്പോഴും സഹവിശ്വാസികളെ സ്നേഹിക്കാറില്ല, എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്ന എത്രയോ മനോഹരമായ കാര്യമാണ്. വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, ഓരോ വിശ്വാസിയുടെയും പേര് ഇതുതന്നെയാണ്. ഒരു വിശുദ്ധൻ ഉയർത്തപ്പെട്ടവനല്ല, പിന്നെയോ അവൻ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നവനാണ്. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ രക്ഷകനായി തീരുമ്പോൾ ആ വ്യക്തി ഒരു വിശുദ്ധനായിത്തീരുന്നു. വിശുദ്ധരും അശുദ്ധരും എന്ന രണ്ട് കൂട്ടരെ ലോകത്തിലുള്ളൂ. താങ്കൾ അശുദ്ധനല്ലെങ്കിൽ വിശുദ്ധനാണ്, വിശുദ്ധനെങ്കിൽ താങ്കൾ യേശുക്രിസ്തുവിൽ ആശ്രയം വെച്ചു എന്നാണ് അർത്ഥം. താങ്കളുടെ സ്വഭാവമല്ല താങ്കളെ വിശുദ്ധനാക്കുന്നത്, പിന്നെയോ താങ്കൾക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും താങ്കൾ അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാകുന്നു എന്നതുമത്രേ താങ്കളെ വിശുദ്ധനാക്കുന്നത്. പൗലോസ് ആരംഭത്തിൽ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നതുപോലെ അവൻ യേശുക്രിസ്തുവിന്റെ ഒരു അടിമയാണ്. പിന്നെ പറയുന്ന കൃപയും സമാധാനവും, പൗലോസ് അപ്പസ്തോലന്റെ എല്ലാ ലേഖനങ്ങളുടെയും മുഖപുരയിൽ ഈ വാക്കുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കൃപ എന്നത് ജാതികൾ സംബോധന ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന വാക്കും സമാധാനം എന്നത് യഹൂദന്മാർ സംബോധന ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന വാക്കുമാണ്. പൗലോസ് അവ രണ്ടും ചേർത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 5 മുതലുള്ള വാക്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അതിനു മുൻപ് ഒരു കാര്യം, പൗലോസ് തന്റെ ജീവിതത്തിൽ ഈ ഉറപ്പോടുകൂടെ മുൻപോട്ട് നീങ്ങിയതുപോലെ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തരുന്ന സാധ്യതകൾക്കായി സ്തോത്രം. അവിടുത്തെ അടിമയാക്കി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അതുമൂലം ലഭ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടേ. നാഥ, ഞാൻ വരുന്നു, എന്നെ തന്നിടും, നിൻ രക്തത്താൽ കഴുകേണമേ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടേ. ഞാൻ വരും, എന്നെ തന്നിടും, നിൻ രക്തത്താൽ കഴുകേണമേ. വചനത്തിൻ മർമ്മങ്ങളും സ്തോത്രത്തിൻ ഗാനങ്ങളും, വചനത്തിൻ മർമ്മങ്ങളും സ്തോത്രത്തിൻ ഗാനങ്ങളും, ആശ്വാസവാക്കുകളും എൻ കൃത്തിൽ വന്നിടും. ക്രൂശിൻ മാറാവിൽ നിന്നും സ്നേഹത്തിൻ ജനമാം, നിന്നാമത്തെ എന്നും ഉയർത്തിടും ഞാൻ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടേ. നാഥ, ഞാൻ വരുന്നു, എന്നെ തന്നിടും, നിൻ രക്തത്താൽ കഴുകേണമേ. കൃപയിൻ വാതിലടയും ചേർത്തി. സാധാ ഞാൻ വരും.